പരസ്പരം വിവരങ്ങൾ കൈമാറുന്നതിന് വിവിധതരം ആശയവിനിമയ ഉപാധികൾ ഇന്ന് നിലവിലുണ്ട്. വീടിന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തുള്ളവരെ മൊബൈൽ ഫോൺ വഴി ബന്ധപ്പെടുന്ന അതിവേഗ പുരോഗതിയുടെ കാലമാണിത്. എന്നാൽ പരസ്പരം ബന്ധപ്പെടാൻ, വിവരങ്ങൾ കൈമാറുവാൻ ഒരു വഴിയും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വിദേശത്തുള്ള മക്കളുടെ വിവരമറിയാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി മാതാപിതാക്കൾ കാതോർത്തിരുന്ന സമയങ്ങൾ. ഈ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് 18-ാം നൂറ്റാണ്ടിൽ ടെലിഗ്രാഫിന് യൂറോപ്പിൽ കണ്ടുപിടുത്തമുണ്ടായത്. ഇതോടെ വിദൂരതയിൽ നിന്നും വിവരങ്ങൾ വേഗത്തിൽ കൈമാറുവാനുള്ള ഒരു സാങ്കേതിക വിദ്യയ്ക്ക് തുടക്കം കുറിച്ചു. അന്നേ ലോകത്തിൽ പല ഭാഗങ്ങളിലുമുള്ളവർക്ക് ഇതൊരു വലിയ ആശ്വാസമായി മാറിയെങ്കിലും ഇന്ത്യയിൽ 19-ാം നൂറ്റാണ്ടോടെ കൽക്കട്ടയ്ക്കും ഡയമണ്ട് ഹാർബറിനും ഇടയിൽ ഒരു ടെലിഗ്രാഫ് ലൈൻ വലിച്ചതോടെയാണ് നമ്മുടെ നാട്ടിലും പ്രതീക്ഷയുടെ തിരിതെളിഞ്ഞത്. മോഴ്സ് കോഡുകൾ ഉപയോഗിച്ച് സന്ദേശം പതിപ്പിച്ച ടെലിഗ്രാം അവശ്യ സന്ദേശങ്ങൾ ചുരുക്കം വരികളിൽ വേഗത്തിൽ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ ഉറ്റവരുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന ബന്ധുക്കളിൽ വേഗത്തിലെത്തുന്ന ഈ സന്ദേശം ഒരു ആശങ്കയുടെ നിഴൽ വിരിച്ചിരുന്നു എന്നതും വാസ്തവമാണ്. തങ്ങളുടെ ഉറ്റവർക്ക് എന്തോ അത്യാഹിതം സംഭവിച്ചിരിക്കുന്നു എന്ന നെഞ്ചടിപ്പോടെയാണ് നാട്ടിലുള്ളവർ ടെലിഗ്രാം സന്ദേശം കൈപ്പറ്റിയിരുന്നതും. അതിവേഗ സന്ദേശമായിരുന്നെങ്കിലും അല്പം വിലയേറിയതായിരുന്നതിനാൽ വാക്കുകളുടെ എണ്ണം കുറച്ച് അബദ്ധങ്ങൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട് കമ്പിത്തപാൽ എന്ന് നാം വിശേഷിപ്പിക്കുന്ന ടെലിഗ്രാം. കേരളത്തിൽ ഇതിന് എത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നുവെന്നും എങ്ങനെയാണ് ഇത് പ്രവർത്തിച്ചിരുന്നതെന്നും പറയുന്നു നാട്ടിൽ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന പി കെ മേനോൻ.
ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തപ്പോൾ പേഴ്സണലായിട്ട് ടെലഗ്രാം വന്നിരുന്നത് കൂടുതലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അന്നത്തെ ലൈഫ് സ്റ്റൈലും ജീവിതവും ചുറ്റുപാടും അനുസരിച്ച് വലിയ എമർജൻസി സിറ്റുവേഷൻ, ഹോസ്പിറ്റലൈസേഷൻ, മരണം, ഇതിനൊക്കെയാണ് സാധാരണക്കാർ ടെലഗ്രാം ഉപയോഗിച്ചിരുന്നത്. കൂടുതലും അതിൽ വന്നിരുന്നത് മരിച്ച വാർത്തകളായിരിക്കുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ആക്സിഡന്റ്, ഇങ്ങനത്തെ ന്യൂസ് ആയിരുന്നത് കൊണ്ട് അന്ന് ടെലഗ്രാം എന്ന് പറഞ്ഞാല് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ വീട്ടുകാർക്ക് പേടിയായിരുന്നു. പിന്നെ ഒരു ചുമന്ന സൈക്കിളിലാണ് ഇവര് ഈ ടെലഗ്രാം അർജൻസിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഓഫീസ് അത് ഉപയോഗിക്കുന്നതെങ്കിലും ഈ ഡേഞ്ചർ എന്നുള്ള ഒരു സങ്കല്പം അതിലേക്ക് വന്നു. അതായത് പോസ്റ്റ് ഓഫീസ് ഈ എക്സ്ട്രാ പൈസ വാങ്ങിക്കുന്നത് കൊണ്ട് അതിനെ ആ ഗൗരവത്തിന് തന്നെ എടുക്കുകയും മാക്സിമം സ്പീഡില് ഇത് കൊണ്ടുവന്ന് കൊടുക്കാറും ശ്രമിക്കാറും ഉണ്ട്. അതുണ്ടായിരുന്നു, ആ ഒരു എഫിഷ്യൻസി ഉണ്ടായിരുന്നു നമ്മുടെ പോസ്റ്റ് ഓഫീസിന്. സാധാരണ പോസ്റ്റ്മാൻമാര് വില്ലേജിലൊക്കെ നടന്നു വരുന്ന സമയത്ത് ഇവര് സൈക്കിളിൽ തന്നെ വരുമായിരുന്നു. ഞങ്ങൾ ബാങ്കിലോട്ടെ, ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടല്ലോ ഇപ്പൊ ഇത്ര ഇതൊക്കെ കൂടിയെന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ആലോചിക്കാറുണ്ട്. ഞങ്ങള് ബാങ്കിലെ ടെലഗ്രാഫിക് ട്രാൻസ്ഫറിൽ കൂടെ പൈസ അയച്ചാല് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഞങ്ങൾ അന്നത്തെ എല്ലാ ട്രാൻസ്ഫേഴ്സും ടെലഗ്രാം ആയിട്ട് കൊടുക്കുക. ഇത്തരം ദിവസം തന്നെ അവിടെ കിട്ടുന്നു. ഇപ്പൊ ഇന്നും 48 അവേഴ്സിനുള്ളിലാണ് ഓൺലൈനിൽ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്താലും അവർ ക്രെഡിറ്റ് ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അന്ന് പിറ്റേ ദിവസം ആ പൈസ അവിടെ കിട്ടിയിരുന്നു.
19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ഓസ്ട്രേലിയയിലും എത്തി ടെലിഗ്രാം. 1858 മുതൽ എല്ലാ തലസ്ഥാന നഗരങ്ങളിലും പ്രവർത്തനം ആരംഭിച്ച ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം 1945 ആയപ്പോഴേക്കും വർഷത്തിൽ 35 മില്യൺ സന്ദേശങ്ങൾ എന്ന ഉയർന്ന സംഖ്യയോടെ വികസിച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് ഏതാണ്ട് 3 മാസം കൊണ്ട് കത്തുവഴിയും മറ്റുമായി എത്തിയിരുന്ന സന്ദേശങ്ങൾ വെറും 7 മണിക്കൂറായി ചുരുങ്ങിയതോടെ ഓസ്ട്രേലിയ ടെലിഗ്രാം എന്ന ഈ ആശയവിനിമയ സമ്പ്രദായത്തെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. 70-കളോടെ മലയാളി കുടിയേറ്റം ആരംഭിച്ചപ്പോൾ നാട്ടിലെ തങ്ങളുടെ ബന്ധുക്കൾക്ക് വേഗത്തിൽ വിവരങ്ങൾ കൈമാറുവാനുള്ള ഒരു ആശ്വാസവുമായി മാറി ടെലിഗ്രാം. ടെലിഫോണുകളുടെ ഉപയോഗം അന്ന് തുടങ്ങിയിരുന്നുവെങ്കിലും ടെലിഗ്രാമിന്റെ പ്രാധാന്യം ഒട്ടും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നുവെന്നും എങ്ങനെയാണ് ടെലിഗ്രാം ഓസ്ട്രേലിയയിൽ പ്രവർത്തിച്ചിരുന്നതെന്നും പറയുന്നു ഇവിടെ നിന്നും നാട്ടിലേക്ക് കമ്പി സന്ദേശം അയച്ച ഡോക്ടർ ശരത് ചന്ദ്രൻ.
ഞാൻ ഇവിടെ ഇത് 1968 വന്നിട്ടുള്ള ആളാണ്. ആ സമയത്ത് ഇവിടെ നമുക്ക് ഫോൺ വിളിച്ചാല് കണക്ഷനൊക്കെ കിട്ടാനായിട്ട് വളരെ വിഷമം. അന്നല്ലേ മാനുവൽ എക്സ്ചേഞ്ച് ബിസിനസ് ആയല്ല. ആ സമയത്ത് ഫോണിൽ വിളിച്ചാലും 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ നിന്ന് നമുക്ക് കണക്ഷൻ കിട്ടണം. വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കണമെങ്കിൽ ഈ ടെലിഗ്രാമിൽ കൂടെ അറിയിക്കാൻ പറ്റുള്ളായിരുന്നു. ഫോൺ ഉപയോഗിച്ച് ഫോണിന്റെ കാര്യം ചില സമയത്ത് 3 ദിവസം കഴിയുമ്പോഴേ ഇവിടെ ടെലസ്ട്ര അന്ന് ടെലികോം എന്നാ അവർ പറയണ. അപ്പൊ അവര് വന്നിട്ട് പറയും ദേ കാൻ ഗെറ്റ് ഫാസ്റ്റ് എ സർട്ടൻ ലെവൽ, അത് കഴിഞ്ഞിട്ട് കണക്ഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ അത് ക്യാൻസൽ ചെയ്യണമെന്ന് പറയും. അപ്പൊ നമ്മൾ ക്യാൻസൽ ചെയ്തും പിന്നെ റീട്രൈ ചെയ്യും, ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഈ ഫോണിന്റെ ദുരിതം കൊണ്ട് പിന്നീട് വേറെ ഒരു കമ്മ്യൂണിക്കേഷൻ ആ സമയത്ത് ഈ ടെലിഗ്രാമിൽ കൂടെ മാത്രമേ നടക്കുകയുള്ളായിരുന്നു.
19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഒരു വിരൽ സ്പർശത്തിലൂടെ വിദേശത്തുള്ളവരെ അനായാസം ബന്ധപ്പെടാൻ സാധിക്കുന്ന ടെലിഫോൺ സൗകര്യം പ്രവർത്തന നിരതമായി. എങ്കിലും ട്രങ്ക് കോളുകളിലൂടെ വിദൂര കോളുകൾ ലഭിക്കുവാനെടുത്ത താമസവും ബുദ്ധിമുട്ടുമാകാം ടെലിഗ്രാമിന്റെ പ്രചാരത്തിന് ഒട്ടും തന്നെ കോട്ടം തട്ടിയില്ല. ടെലിഫോൺ പ്രചാരത്തിലായിരുന്ന ഈ കാലഘട്ടത്തിലും കമ്പി സന്ദേശത്തിന്റെ വേഗത കണക്കിലെടുത്ത് നാട്ടിൽ നിന്നും ഇവിടേക്ക് ടെലിഗ്രാം അയച്ചിരുന്നവരുടെ എണ്ണത്തിനും ഒട്ടും കുറവില്ല. പ്രവാസികളായ മലയാളികളുടെ ഇടയിൽ ടെലിഗ്രാമിന് ലഭിച്ച പ്രാധാന്യവും ഇതൊരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മയായി വിക്ടോറിയയിലെ പല സ്ഥലങ്ങളിലും ഇന്റർനെറ്റ് വഴി അയക്കാവുന്ന ടെലിഗ്രാം നിലവിലുണ്ടെന്നും ഡോക്ടർ രാജ്കുമാറിന്റെ വാക്കുകൾ തെളിയിക്കുന്നു.
ഞങ്ങൾ ഇവിടെ 30 കൊല്ലമായി താമസം ഓസ്ട്രേലിയയിൽ. രണ്ട് ടെലിഗ്രാം വന്നതും നാട്ടില് ഞങ്ങളുടെ ക്ലോസ് ബന്ധുക്കൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇൻഫർമേഷൻ ഞങ്ങൾക്ക് അയച്ചു തന്നാണ്. അന്നത്തെ ഡെലിവറി സിസ്റ്റം ഇവിടെ ടെലിഗ്രാം പോസ്റ്റ് ഓഫീസിലേക്ക് അയച്ചാൽ ഞങ്ങൾ ടെലിഗ്രാമിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് ഇവിടെ ഫോണിൽ കൂടെ വിളിച്ചു പറയുന്നത് ഇങ്ങനെ ഒരു ടെലിഗ്രാം വന്നിട്ടുണ്ട്, ഞങ്ങളിപ്പോ ഡെലിവറി ചെയ്യാൻ പോവുകയാണ് വീട്ടില്, നിങ്ങൾ വീട്ടിലുണ്ടാവോ എന്ന് ചോദിച്ച് അങ്ങനെ കൊണ്ടുതന്നാണ് രണ്ടെണ്ണവും. പക്ഷെ അത് 10-25 വർഷമായി. ടെലിഗ്രാം അയച്ചാൽ ഒരു 12 മണിക്കൂറിൽ കിട്ടിയിരുന്നു അന്ന് നാട്ടിൽ നിന്ന് അയച്ചാൽ. 1985-86 ഒക്കെ ആവുമ്പോഴേക്കും ഇവിടെ ടെലിഗ്രാമിനുള്ള പ്രാധാന്യം കുറഞ്ഞു വന്നു. അപ്പോഴേക്ക് ഇവിടെ ഫോണിൽ കൂടെ മെസ്സേജ് അയക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിപ്പോയി ഇവിടെ. അപ്പോൾ ഫോൺ വന്നു. പിന്നെ 1994-95 ഒക്കെ ആകുമ്പോഴേക്ക് 90 ആകുമ്പോഴേക്ക് പിന്നെ അതെ ഇന്റർനെറ്റും ഇമെയിലൊക്കെ തുടങ്ങി. അപ്പൊ മെസ്സേജസ് ഒക്കെ അങ്ങനെ വരാൻ തുടങ്ങി. പക്ഷെ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇവിടെ ടെലിഗ്രാം അയക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അത് സ്പെഷ്യലായിട്ട് വല്ല വിസിറ്റേഴ്സിന്റെ സ്ഥലത്ത് പോയി ടൂറിസ്റ്റ് ആയിട്ട് പോയാൽ ചില സ്ഥലത്ത് സ്പെഷ്യലായിട്ട് അയക്കാം. ഇവിടെ വിക്ടോറിയയിലെ ബീച്ച് വർത്ത് എന്നൊരു സ്ഥലമുണ്ട്, ബീച്ച് വർത്തിൽ പോയാൽ അവിടെ ഒരു വിസിറ്റേഴ്സ് സെന്ററിലെ സ്പെഷ്യൽ ടെലിഗ്രാം ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ ആ ടെലിഗ്രാം അയക്കുക, ടെലിഗ്രാം എന്ന് പറയും, പക്ഷെ അത് അവരത് അയക്കുക ഇന്റർനെറ്റ് കൂടെയാണ്. പക്ഷെ റിസീവ് ചെയ്യുന്ന ആള് അത് പ്രിന്റ് ചെയ്ത് ടെലിഗ്രാമിന്റെ മാതിരിയാക്കി ഡെലിവറി ചെയ്യും.
എന്നാൽ ഒരു കാലത്ത് തങ്ങളുടെ സന്ദേശങ്ങൾ കൈമാറാൻ ഹംസമായി നിലനിന്നിരുന്ന കമ്പിത്തപാലിനെ ലോകമൊട്ടുക്ക് പാടെ ഉപേക്ഷിക്കുകയായിരുന്നു. കുറച്ച് നമ്പറുകൾ കുത്തിയാൽ എത്ര കടലുകൾക്കും അപ്പുറത്തുള്ളവരെ നിസാരമായി ബന്ധപ്പെടാൻ കഴിയുന്ന ടെലിഫോണും യാത്രാവേളകളിൽ പോലും ഉപയോഗിക്കാവുന്ന മൊബൈൽ ഫോണും വന്നതോടെ ടെലിഗ്രാമിനെ തിരിഞ്ഞു നോക്കാതെയായി ആളുകൾ. ആശയവിനിമയ രംഗത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് കമ്പ്യൂട്ടറിന്റെ വരവിനെയും ലോകം സ്വീകരിച്ചത്. ഒപ്പം ഇമെയിലും ഓൺലൈൻ ചാറ്റിംഗും ഫാക്സും എല്ലാം വ്യാപരിച്ചതോടെ ടെലിഗ്രാമിന്റെ അവസാന കണ്ണി നിലനിന്നിരുന്ന ഇന്ത്യയും ഈ പഴയകാല സ്മരണയ്ക്ക് തിരശീലയിട്ടു. ഇപ്പോഴത്തെ തലമുറകൾക്കും വരുംകാല തലമുറകൾക്കും ടെലിഗ്രാം എന്ന ദൂതൻ വെറും ചരിത്രത്തിൽ മാത്രമായി അവശേഷിക്കുന്നു. മൊബൈൽ ഫോണും വീഡിയോ ചാറ്റിംഗും സോഷ്യൽ നെറ്റ്വർക്കിംഗും എല്ലാം കൈയടക്കിയിരിക്കുന്ന ഈ കാലത്ത് ടെലിഗ്രാമിന്റെ ഉപയോഗവും അതിനുണ്ടായിരുന്ന പ്രസക്തിയും അറിയില്ലെന്നും പകരമായി തങ്ങൾ ഉപയോഗിച്ചു വരുന്ന സമ്പ്രദായങ്ങൾ എന്തൊക്കെയാണെന്നും വിദ്യാർത്ഥിനിയായ ചേതന വർമ്മ പറയുന്നു.
ടെലിഗ്രാം എന്താന്ന് അറിയില്ല, പക്ഷെ അച്ഛനും അമ്മയ്ക്ക് അതിനെ പറ്റി വർത്താനം പറയാത് കേൾക്കാറുണ്ട്. നമ്മള് ഗ്രാൻഡ് പാരന്റ്സിനെ കോൺടാക്ട് ചെയ്യുമ്പോ നമ്മള് മിക്ക സമയത്ത് ഫോണിൽ വിളിച്ചു പറയും, സ്കൈപ്പിൽ കൂടെ കാണാറുണ്ട്. എമർജൻസി ആയിട്ടുള്ള മെസ്സേജസ് ആണെങ്കിൽ നമ്മൾ ഫോണിൽ കാണും. ഫോൺ എടുത്തില്ലെങ്കിൽ നമ്മൾ വീട്ടിലത്തേത് ആദ്യം ട്രൈ ചെയ്യും, അത് കഴിഞ്ഞിട്ട് മൊബൈലിൽ കിട്ടിയില്ലെങ്കിൽ വോയിസ് മെസ്സേജ് ഇടും, അപ്പൊ അവരെ തിരിച്ചു വിളിക്കും.
1993 ഓസ്ട്രേലിയ പോസ്റ്റ് ടെലിഗ്രാമിന്റെ പ്രവർത്തനം നിർത്തലാക്കിയിരുന്നുവെങ്കിലും ഏതാണ്ട് 2 പതിറ്റാണ്ടുകൾ കൂടി നീണ്ടു ഇന്ത്യയിൽ ഇതിന്റെ സേവനം. വിദേശത്തുള്ളവരെ വരെ കണ്ടു സംസാരിക്കുവാനുള്ള ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് വരെ പ്രാബല്യത്തിൽ വന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ ഏകദേശം 45,000-ൽ പരം ആളുകളുടെ ഉപയോഗത്തോടെ ജൂലൈ 15 ഇന്ത്യയും ഈ അതിപുരാതന ദൂതനോട് വിട പറഞ്ഞു. അങ്ങനെ ഒരു യുഗത്തിനു കൂടി പരിസമാപ്തി ഇട്ടുകൊണ്ട് ടെലിഗ്രാം ചരിത്രത്തിന്റെ ഭാഗമായി മാറി. മെൽബണിൽ നിന്നും SBS റേഡിയോയ്ക്ക് വേണ്ടി സൽവി മനീഷ്.